ഓരോ വിശ്വാസിക്കും പരിശുദ്ധാത്മാവിൽ നിന്നും ഓരോ വരം ഉണ്ടെന്നറിയുന്നത് എത്രയോ വലിയ സംഗതിയാണ്. ദൈവം താങ്കൾക്കും എനിക്കും ഓരോ വരം നൽകി ഈ ഭൂമിയിൽ പ്രവർത്തിപ്പാൻ നമ്മെ ആക്കിയിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ കാര്യം എന്താണ്?
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ആദ്യത്തെ ദുരുപദേശം എന്തെന്ന് താങ്കൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് യേശു ക്രിസ്തു ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്നതിനെ തിരസ്കരിക്കുകയാണ്. സാമൂഹികവും സാൻമാർഗികവും സ്വഭാവപരവുമായ ക്രമക്കേടുകളെപ്പറ്റി പ്രതിപാദിച്ചതിന് ശേഷം ഉപദേശപരമായ പിശക് തിരുത്തുകയാണ് പൌലോസ് ഈ 15 അധ്യായത്തിൽ. ഇവിടെ പൌലോസ് 3 വലിയ ആത്മീകതയിലേക്ക് വരുന്നു. അവൻ ആദ്യം ജഡീകത്വത്തെക്കുറിച്ച് സംസാരിച്ചത് താങ്കൾ ഓർക്കുമല്ലോ. കൊരിന്ത്യർക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയിരുന്ന വിഷയങ്ങളെ, അതെ, നമുക്കും ഇന്ന് വലിയ കാര്യമായി തോന്നുന്നത് തന്നെ, പൌലോസ് ആദ്യം അത് കൈകാര്യം ചെയ്തു. അതിനുശേഷം പൌലോസ് ജഡീകത്വത്തിൽ നിന്നും ആത്മീകത്വത്തിലേക്ക് തിരിഞ്ഞു. ഓരോ വിശ്വാസിക്കും പരിശുദ്ധാത്മാവിൽ നിന്നും ഓരോ വരം ഉണ്ടെന്നറിയുന്നത് എത്രയോ വലിയ സംഗതിയാണ്. ദൈവം താങ്കൾക്കും എനിക്കും ഓരോ വരം നൽകി ഈ ഭൂമിയിൽ പ്രവർത്തിപ്പാൻ നമ്മെ ആക്കിയിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ കാര്യം എന്താണ്? അതുമാത്രമോ, നമ്മെ ക്രിസ്തുവിനോടുകൂടെ പങ്കാളികളാക്കിയിരിക്കുകയാണ്. അതെ, അവനെ അറിയിക്കുന്ന ആ പ്രക്രിയയിൽ നാമും പങ്കാളികളാണ്. എത്ര വലിയ പദവിയല്ലേ! ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പൌലോസ് അവലിയ സ്നേഹഗീതത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. സ്നേഹത്തിന്റെ ആ മഹത്തായ അധ്യായം, എല്ലാ വരങ്ങളും സ്നേഹത്തിൽ വേണം പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പൌലോസ് വളരെ വ്യക്തമായി നമ്മോട് സംസാരിച്ചു. അതുമാത്രമല്ല, സ്നേഹം പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാകും. നമ്മുടെ പരിശ്രമത്താൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല സ്നേഹം. അത് നമുക്ക് നൽകിയിരിക്കുന്നതത്രേ. മറ്റെന്തിനേക്കാളും ഉപരി, നാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലമായി ഈ സ്നേഹം കാണേണ്ടതുണ്ട്. തുടർന്ന് നാം 3 വലിയ ആത്മീകതയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്ന വസ്തുതയും നമ്മുടെ ഓരോരുത്തരുടെയും പുനരുദ്ധാനം എന്നതുമത്രേ. 14 അധ്യായത്തിന്റെ 33 വാക്യത്തിൽ നാം വായിച്ചു, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമത്രേ എന്ന്. 34 വാക്യം, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാൻ അല്ലാതെ സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. ഇവിടെ എന്താണ് പൌലോസ് സംസാരിക്കുന്നത്? ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഇവിടെ പറയുന്നത് അന്യഭാഷയെക്കുറിച്ചാണെന്നത്രേ കരുതേണ്ടത്. ഒരു സ്ത്രീ സഭയിൽ സംസാരിക്കുവാൻ പാടില്ല എന്നല്ല പൌലോസ് പറയുന്നത്. പിന്നെയോ, ഒരു സ്ത്രീ സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കരുത് എന്നത്രേ. ഇത് അനേകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ പലപ്പോഴും സകല ക്രമവും തെറ്റിക്കുന്നത് ഈ പ്രിയപ്പെട്ടവരാണ് എന്ന് തോന്നാറില്ലേ? ഒരുപക്ഷെ അന്നും അതുതന്നെ ആയിരുന്നിരിക്കാം വിഷയം. 35-36 വാക്യങ്ങൾ, അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത്? സഭകളെ അവഗണിക്കത്തക്കവണ്ണം കൊരിന്ത്യർ സ്വാതന്ത്ര്യം കാണിക്കുന്നത് എന്താണെന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നു. അവർക്ക് വിശേഷാൽ അധികാരമൊന്നും ഇല്ലെന്ന് അവർ മറന്നുപോയിരിക്കുന്നു. 37-38 വാക്യങ്ങളിൽ നാം കാണുന്നത്, താൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. ഇതൊരു ശരിയായ പരീക്ഷ തന്നെ. ഇന്നൊരു വ്യക്തി താൻ അന്യഭാഷ സംസാരിക്കുന്നു എന്ന് പറയുന്നു എന്നിരിക്കട്ടെ, ഞാനൊരു പ്രവാചകനാണ് അല്ലെങ്കിൽ ഞാൻ ആത്മീയനാണ് എന്നവൻ പറയുന്നു എന്നിരിക്കട്ടെ, അവൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, പൌലോസ് ദൈവത്തിന്റെ കൽപ്പനയാണ് സംസാരിച്ചിരുന്നത്. തോന്നിയതൊക്കെ വിളിച്ചു പറയുകയല്ലായിരുന്നു എന്ന് ചുരുക്കം. 39 വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പിൻ. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയുമരുത്. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ഇവിടെ ഇതാ ഏറ്റവും നല്ല വരം വാഞ്ചിപ്പാൻ വീണ്ടും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വാസ്തവത്തിൽ ദൈവവചനം പഠിപ്പിക്കാനുള്ള വരമാണ് ശ്രേഷ്ഠവരം. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ഇതൊരു വലിയ പ്രമാണമായിട്ടാണ് ഇന്ന് പല ആരാധനകളും ഉചിതമായിട്ടാണോ ക്രമമായിട്ടാണോ പോകുന്നത്? ആകെ കലബിലല്ലേ. ദൈവിക കാര്യങ്ങൾ നടക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് പൌലോസ് അവരോട് പറയുകയാണ്. ഇനി നമുക്ക് 15 അധ്യായത്തിലേക്ക് വരാം. ഈ 15-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 3-ാമത്തെ വലിയ ആത്മീയതയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന വസ്തുതയും നമ്മുടെ ഓരോരുത്തരുടെയും പുനരുത്ഥാനം എന്നതും അത്രേ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മഹത്വം. അതെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ മഹത്വം എന്തെന്നാൽ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നതായി അത് കാണുന്നില്ല. ആകെ എല്ലാം കൂടിയുള്ളത് ഈ ആയുസ് മാത്രമാണെന്ന് നാം കരുതുന്നില്ല. അസ്തമയത്തിനപ്പുറമുള്ള ഉദയത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസം എപ്പോഴും നോക്കുന്നു. ക്രിസ്തീയ വിശ്വാസം ആ നിത്യതയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. എത്ര വലിയ പ്രത്യാശയാണ് ഇത് നൽകുന്നത്! ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന വേറൊരു വസ്തുതയാണിത്. ഒരു നിത്യതയിൽ ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എത്തുവാൻ എനിക്ക് ധൃതിയൊന്നും ഇല്ല. എനിക്ക് കഴിയുന്നത്രയും ഈ ആയുസ്സിൽ തന്നെ ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതാകുന്നു ശുശ്രൂഷയുടെ സ്ഥലം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതാകുന്നു ഒരുക്കത്തിന്റെ സ്ഥലം എന്ന് ഞാൻ കരുതുന്നു. നാം ഇവിടെ ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. മാത്രമല്ല, എന്റെ കണക്കിൽ ഏതാനും ചില സൽപ്രവൃത്തികൾ കൂടി ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്രേ അവൻ അനുവദിക്കുന്നതുവരെ ഇവിടെ താമസിച്ച് അവനെ ശുശ്രൂഷിക്കുവാൻ ഞാൻ താൽപര്യപ്പെടുന്നത്. അനേകരും ഇവിടെ എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടുവാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ എല്ലാം നിലനിൽക്കുമെന്നാണ് ചിന്തിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം നൽകുന്ന ആ ഉന്നതമായ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവന്റെ സ്വർഗാരോഹണത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. താൽക്കാലികമായ കാര്യങ്ങളിലാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ. ഇത് വിശ്വാസികൾ എന്നഭിമാനിക്കുന്നവരുടെ ജീവിതത്തിൽ ദുരന്തത്തിന് മുകളിൽ ദുരന്തം വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉന്നത അനുഭവങ്ങളെ വിട്ടിട്ട് ഇന്ന് അനേകരും ഈ ലോകത്തിന്റെ ചപ്പും ചവറും തിരയുകയാണ്. ആ വലിയ ദർശനത്തിലേക്ക് നമുക്ക് മടങ്ങിവരാം. പുനരുത്ഥാനത്തിന്റെ ഈ വലിയ അധ്യായം വാസ്തവത്തിൽ സുവിശേഷമാകുന്നു വിവരിക്കുന്നത്. സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ആകുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. വാസ്തവത്തിൽ അതില്ലാതെ മറ്റെല്ലാം ക്രിസ്തുവിന്റെ മരണം പോലും അർത്ഥശൂന്യമാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ അവനെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു. തന്റെ മരണത്താൽ അവൻ നമ്മുടെ പാപങ്ങൾ കുറവ് ചെയ്തു. എന്നാൽ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അവൻ നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കി തന്നു. നാം അവന്റെ നീതിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ ഏൽപ്പിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഈ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് പുനരുദ്ധാനത്തിന്റെ അർത്ഥം ശരിക്കും നിർവചിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉയർത്തെഴുന്നേൽപ്പ് ആത്മീയമല്ല, ശാരീരികമാണ്. നമ്മുടെ ഈ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ്. തിരുവചനത്തിൽ പുനരുദ്ധാനം എല്ലായ്പ്പോഴും ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയ ഉയർത്തെഴുന്നേൽപ്പിനെ അല്ല എന്നത്രേ. പൗലോസിന്റെ കാലത്ത് കൊരിന്തിലും റോമൻ ലോകത്തിലും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പഠിപ്പിച്ചിരുന്ന 3 വ്യത്യസ്തങ്ങളായ തത്വശാസ്ത്രങ്ങളുണ്ടായിരുന്നു. 1-ാമത് സ്തോയിക്കർ, മരണത്തോടെ ആത്മാവ് ദൈവത്തിൽ ലയിക്കുന്നു എന്നത്രേ അവർ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ ആളത്വത്തിന്റെ നാശമാകുന്നു സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി പുനരുദ്ധാനത്തെ ഒരു അനാസ്തിത്വമാക്കി തീർക്കുന്നു. വേറൊരു തത്വശാസ്ത്രമുള്ളത് എപ്പിക്യൂരിയറാകും. അത് വളരെയധികം ഭൌതികവാദികളായിരുന്നു. മരണത്തിന് ശേഷം ജീവിതമൊന്നുമില്ല എന്ന് അവർ പഠിപ്പിച്ചു. മരണത്തോടുകൂടി എല്ലാം തീരുന്നു. അസ്തിത്വത്തിന്റെ അവസാനം മരണമാകുന്നു എന്നവർ പഠിപ്പിച്ചു. 3-ാമത്തേത് പ്ലേറ്റോണിസം ആകുന്നു. അത് ആത്മാവിന്റെ അമർത്യതയെക്കുറിച്ച് പഠിപ്പിച്ചു. പുനർജന്മ സിദ്ധാന്തം എന്ന് പറയാവുന്നതത്രേ. ജനന മരണ ആ ചക്രത്തിൽ കറങ്ങുന്ന മനുഷ്യാത്മാവ്. ഈ സിദ്ധാന്തവും ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിനെ തള്ളിക്കളയുന്നു. ഈ തത്വശാസ്ത്രങ്ങളാൽ അഥേനയിൽ വെച്ച് പൌലോസ് പുനരുദ്ധാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവർ ചിന്തിച്ചു പൌലോസ് പുതിയൊരു ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. പൌലോസ് ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചല്ല പറയുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവ് മരിക്കുന്നില്ല. ശരീരം മരിക്കുന്ന നിമിഷം തന്നെ വ്യക്തി എവിടെയോ പോകുന്നു. മരിക്കുന്ന വ്യക്തി ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ ശരീരം വിടുകയെന്നാൽ കർത്താവിനോട് ചേരുക എന്നത്രേ. ഒരു വ്യക്തി ദൈവപൈതലല്ല എങ്കിൽ അയാൾ മരിക്കുമ്പോൾ തന്നെ യാതനാസ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ കർത്താവ് അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരുദ്ധാനം ത്യജിച്ചാൽ സാൻമാർഗിക പ്രമാണങ്ങൾക്ക് അയവ് വരും എന്ന് മറക്കരുത്. 15-ാം അധ്യായത്തെ നമുക്ക് ഇനിയും പറയും പോലെ വിഭജിക്കാവുന്നതാണ്. 1, സുവിശേഷത്തിൽ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യം, ആദ്യത്തെ 4 വാക്യങ്ങൾ. 2, പുനരുദ്ധാനത്തിന്റെ തെളിവുകൾ, 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 3, പുനരുദ്ധാനത്തിന്റെ സ്വയം പ്രകടനം, 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നാലാമതായി പുനരുദ്ധാനത്തിന്റെ കർമ്മ പരിപാടിയും മാതൃകയും. 29 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത്, സുവിശേഷത്തിൽ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യം. പൌലോസ് പ്രസംഗിച്ച സുവിശേഷത്തിന്റെ പ്രധാന വിശ്വാസ വിഷയമാണ് പുനരുദ്ധാനം. പൌലോസ് പറയുന്നത് പുനരുദ്ധാനം സുവിശേഷത്തിന്റെ ഭാഗമാകുന്നു എന്നത്ര. വാസ്തവത്തിൽ പുനരുദ്ധാനമില്ലാതെ സുവിശേഷം എന്നൊന്നില്ല. ഒരു വേദപണ്ഡിതൻ പറഞ്ഞത് ക്രിസ്ത്യാനിത്വം ഏതാനും ആശയങ്ങളിലോ ആചാരങ്ങളിലോ വിശ്വാസ പ്രമാണങ്ങളിലോ അല്ല നിലനിൽക്കുന്നത്, പിന്നെയോ വസ്തുതകളിന്മേൽ 10 കൽപ്പനകളോ ഗിരിപ്രഭാഷണമോ അല്ല സുവിശേഷം. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു നിര വസ്തുതകളാണ് സുവിശേഷം. ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. പൌലോസ് അത് പറയുന്ന വിധം ഒന്ന് ശ്രദ്ധിച്ചാലും, 15 അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ പൌലോസിൽ നിന്നാണോ സുവിശേഷം ആരംഭിച്ചതെന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കേൾക്കാറുണ്ട്. എന്നാൽ പൌലോസ് പറയുന്നത് ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾ കേൾപ്പിച്ചു തന്നുവല്ലോ എന്നത്രേ. ആരിൽ നിന്നാണ് പൌലോസിനത് ലഭിച്ചത്? എവിടെ വെച്ചാണ് അവനത് ലഭിച്ചത്? കർത്താവ് അവനെ കൊണ്ടുപോയി പഠിപ്പിച്ച അറേബ്യൻ മരുഭൂമിയിൽ വെച്ചാണ് അവനത് പ്രാപിച്ചത്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കർത്താവ് പൌലോസിനെ നേരിട്ടപ്പോൾ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് പൌലോസ് അറിഞ്ഞിരുന്നില്ല. അവൻ ചോദിച്ചത് കർത്താവെ നീ ആരാകുന്നു എന്നത്രേ. ഇവിടെ പറയുന്ന കർത്താവ് യേശുക്രിസ്തു ആകുന്നു എന്ന് പൌലോസ് സ്വപ്നം കണ്ടിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പൌലോസ് തന്നെയും വിശ്വസിക്കേണ്ടിയിരുന്നു. അവനത് ചിന്തിച്ചുണ്ടാക്കിയതല്ല, അവനത് പ്രാപിച്ചതാണ്. താൻ സുവിശേഷം അവരോട് അറിയിച്ചു എന്ന് പൌലോസ് പറയുന്നു. എന്താണ് ആ സുവിശേഷം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതത്ര സുവിശേഷം. ഇവ വസ്തുതകളാകുന്നു. പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞ 3 വസ്തുതകളെ മാറ്റി നിർത്തിയിട്ട് വേറെ സുവിശേഷം ഒന്നുമില്ല. അതത്രേ സുവിശേഷം. യേശുക്രിസ്തു താങ്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും മരിച്ചു, അവൻ അടക്കപ്പെട്ടു, വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അതത്ര സുവിശേഷം. ഇത് സുവാർത്തയാകുന്നു. നാം ചെയ്യേണ്ടത് എന്തെങ്കിലും അല്ല സുവിശേഷം നമ്മോട് പറയുന്നത്. പിന്നെയോ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു, അവനെ അടക്കം ചെയ്തു, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചു. അതൊരു ചരിത്ര സത്യമാകുന്നു. വളരെ ചുരുക്കം പേർ മാത്രമേ അതിനെ അംഗീകരിക്കാതിരിക്കൂ. അവൻ അടക്കം ചെയ്യപ്പെട്ടു. അതും കൂടി ചേർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? അവൻ അങ്ങനെ അങ്ങ് അപ്രത്യക്ഷമായതല്ല. ഇത് തെളിയിക്കുവാനാണ്. ഇവിടുത്തെ അർത്ഥം, അവർക്ക് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ അവന്റെ ശരീരം ലഭിച്ചിരുന്നു. നിക്കോദിമോസും അരിമത്തിക്കാരനായ യോസഫും അവനെ ക്രൂശിക്കപ്പെട്ടവനായി കണ്ട മറ്റുള്ളവർക്കും അവൻ ആരായിരുന്നു എന്നറിയാമായിരുന്നു. അത് യേശു ക്രിസ്തു ആയിരുന്നു എന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർ യേശുവിന്റെ ശരീരം അടക്കം ചെയ്തു. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് അവന്റെ മരണത്തെ ഉറപ്പാക്കുന്നു. അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേൽപ്പ് സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. ആ കല്ലറ ശൂന്യമായി തീർന്നു. അതത്രേ തെളിവ്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അത്ര സുവിശേഷം. ഇതത്ര ആദ്യ തെളിവ്. പുനരുദ്ധാനത്തിന് വേറൊരു തെളിവും കൂടിയുണ്ട്. അത് കൊരിന്ത്യരുടെ അനുഭവമാണ്. നമുക്ക് അതൊന്നുകൂടി ശ്രദ്ധിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ, അതായത് ഇതൊരു അർത്ഥശൂന്യമായ വിശ്വാസം അല്ലെന്ന് വരികിൽ. അർത്ഥശൂന്യമായൊരു വിശ്വാസം ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ അവൻ പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം എന്നത്രേ. പുനരുദ്ധാനത്തിന്റെ തെളിവ് സഭയാകുന്നു. ആകെ നിരാശിതരായിരുന്ന 11 മനുഷ്യർ യെരുശലേമിലോ അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലോ ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ പണ്ടത്തെ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർ തങ്ങൾക്ക് വഹിക്കാവുന്നതിലധികം പ്രശ്നങ്ങളെ ഇതിനോടകം അഭിമുഖീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും കൂടി നേരിടുവാൻ അവർ തയ്യാറല്ല. യേശു മരിച്ചെങ്കിൽ കല്ലറയിൽ നിന്നും അവർക്ക് അവന്റെ മൃതശരീരം ആവശ്യമില്ല. അത് അവിടെ തന്നെ ഇരിക്കുവാനാണ് അവരും ആഗ്രഹിച്ചത്. തങ്ങൾക്ക് കൂടുതൽ പ്രശ്നം മാത്രം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു ശരീരം മോഷ്ടിക്കുവാൻ വേണ്ടി മാത്രം അവർ റോമൻ മുദ്ര പൊട്ടിച്ച് റോമൻ പടയാളികളെ അഭിമുഖീകരിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടം മാത്രം ക്ഷണിച്ചു വരുത്തുന്ന ഒരു മണ്ടത്തരം ആയിരിക്കും. തുടർന്ന് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത അവർക്ക് ലഭിച്ചു. ആ വസ്തുത ഈ പുരുഷന്മാരെ ആകെ രൂപാന്തരപ്പെടുത്തി. ആ വിപ്ലവകരമായ വസ്തുത സഭയെ സ്ഥാപിക്കുന്നതിന് കാരണമായി. കഴിഞ്ഞ 19 നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് ആളുകൾ പറഞ്ഞ ഒരു കാര്യം എന്തെന്നാൽ, യേശുക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ പുനരുദ്ധാനം കൂടാതെ സഭ എന്നതിനെ വിശദീകരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല സുഹൃത്തെ. യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ പുനരുദ്ധാനമില്ലാതെ എനിക്ക് സുവിശേഷം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ജീവനുള്ള ക്രിസ്തു ഉണ്ടായിരിക്കുകയില്ല, രക്ഷകനും ഉണ്ടാകുകയില്ല. വിശ്വാസികളുടെ സമൂഹത്തിന്റെ അസ്തിത്വമാണ് പുനരുദ്ധാനത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തെളിവ്. വേറൊരു തെളിവുമുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അവനെ അടക്കം ചെയ്തു. തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഏത് തിരുവെഴുത്ത്? അതെ, പഴയ നിയമം. ആ തിരുവെഴുത്ത്. പൗലോസ് ഫിലിപ്പിയിലേക്കും അവിടെ നിന്നും തെസലോനിക്കയിലേക്കും തുടർന്ന് അഥേനയിലേക്കും കൊരിന്തിയിലേക്കുമൊക്കെ പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന അദ്ദേഹം എല്ലായിടത്തും ഒരു ചർമ്മപത്രം, അതെ, പഴയ നിയമം കൊണ്ടുപോയിരുന്നു എന്നത്രേ. അല്പം ഭാവന ചെലുത്തിയൊന്ന് ചിന്തിക്കൂ. പൗലോസ് യഹൂദന്മാരുടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന് യേശുവിന്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചു എന്നിരിക്കട്ടെ. ഉടനെ യഹൂദന്മാർ പറയും, ഈ പറയുന്നത് തിരുവെഴുത്തുകളിൽ ഒന്നുമില്ലല്ലോ. ഉടനെ അവൻ ഉൽപ്പത്തി പുസ്തകം തുറന്ന് ഇസഹാക്കിന്റെ യാഗത്തെക്കുറിച്ച് സംസാരിക്കും. അബ്രഹാമിന് എങ്ങനെ ആ ബാലനെ തിരികെ കിട്ടി? അതുപോലെ ദൈവവും തന്റെ പുത്രനെ നമുക്ക് യാഗമായി തരുവാൻ മടിച്ചില്ല. തുടർന്ന് അവൻ മോശയിക ന്യായപ്രമാണത്തിലെ ഈ യാഗത്തിലേക്ക് തിരിച്ച് സംസാരിക്കും. ലേവ്യ പുസ്തകത്തിലെ 5 യാഗങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് പൗലോസ് വിശദീകരിക്കും. തുടർന്ന് പാപപരിഹാരത്തിന്റെ മഹാദിവസത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും പ്രതിനിധീകരിക്കുന്ന 2 ആട്ടുകൊറ്റന്മാരെക്കുറിച്ചും പൗലോസ് പറയും. അതുമാത്രമല്ല, അവൻ അഹരോന്റെ തളിർത്ത വടിയും യോനായുടെ പുസ്തകത്തിലെ കാര്യങ്ങളുമൊക്കെ എടുത്ത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വിവരിക്കും. അതെ, അങ്ങനെ അനേകം ഭാഗങ്ങൾ വിവരിക്കുവാനുണ്ട്. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേൽക്കണമായിരുന്നു എന്ന് പഴയ നിയമത്തിൽ നിന്നും പൗലോസ് അവരെ കാണിക്കണമായിരുന്നു. പഴയ നിയമത്തിന്റെ പ്രത്യാശ ഈ ആയുസ്സിൽ മാത്രമല്ല, പിന്നെയോ വരുവാനുള്ള ഒരു ജീവിതം കൂടിയായിരുന്നു. ഈ ജീവിതത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അനേകരും പറയാറുണ്ട്. എന്നാൽ എന്താണുള്ളത് എന്ന് പൗലോസ് വളരെ വ്യക്തമായി ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ആയുസ്സുകൊണ്ട് അവസാനിക്കുന്നതല്ല, പിന്നെയോ ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട് എന്നുള്ള അവലിയ പരമാർത്ഥം പൗലോസ് വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കും. 5 വാക്യത്തിൽ നാം കാണുന്നു, അവൻ കേഭാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്ന്. അവൻ ആദ്യം സൂചിപ്പിക്കുന്ന പേര് കേഭാവിന്റേതാണ്. യേശുക്രിസ്തു സ്വകാര്യമായി ശിമോൻ പത്രോസിന് പ്രത്യക്ഷനായതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. താങ്കൾ ചോദിച്ചേക്കാം, വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? അത് എനിക്കറിഞ്ഞിട്ട് കാര്യമില്ല, താങ്കളും അറിയണോ എന്ന് സംശയിക്കുന്നു. ഈ പറഞ്ഞ സംഭവം നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടില്ല. യേശു പത്രോസിന് പ്രത്യക്ഷനായി, അത് പറഞ്ഞാൽ പത്രോസ് കർത്താവിനെ തള്ളിക്കളഞ്ഞതാണല്ലോ. പത്രോസ് കർത്താവുമായി കാര്യം നേരെയാക്കണമായിരുന്നു. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കർത്താവ് ഈ പറയുമ്പോഴും കാൽ കഴുകുന്ന ശുശ്രൂഷയിൽ തന്നെയാണ്. തന്നെ തള്ളിപ്പറഞ്ഞവർക്ക് വ്യക്തിപരമായി പ്രത്യക്ഷപ്പെടുന്ന കർത്താവ്. പിന്നെ അവൻ 12 പ്രത്യക്ഷനായി. ആരാണ് ഈ 12 പേർ? അവൻ പത്രോസിന് വ്യക്തിപരമായി പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവൻ 10 ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. ഈ പറഞ്ഞ സമയം ആയപ്പോഴേക്കും യൂദാ മരിച്ചിരുന്നുവല്ലോ. ശിഷ്യന്മാരുടെ ആ കൂട്ടത്തിന് മൊത്തം പറഞ്ഞിരുന്ന പേരാണ് 12 എന്നുള്ളത്. അതല്ലാതെ 12 ഈ പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലല്ല. എന്നിരുന്നാലും നിങ്ങൾ അവരെ എല്ലാം ഒരുമിച്ച് ചേർത്ത് പൗലോസിനെയും കൂട്ടിയെന്നാൽ നമുക്ക് 12 പുരുഷന്മാരെ കണക്ക് കാണിക്കുവാൻ സാധിക്കില്ലേ? 6 അനന്തരം അവൻ 500 സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഒരു സമയത്ത് 500 ആളുകൾ യേശുവിനെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടു. ഞാൻ ചിന്തിക്കുന്നത് ഇത് ഗലീല കടലിന്റെ അരികിൽ ആയിരിക്കുമെന്നത്രേ. അവൻ അവരെ ഗലീലയിൽ കാണാം എന്ന് പറഞ്ഞത് ഓർക്കുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ കരുതുന്നത് അവന്റെ യഥാർത്ഥ അനുയായികൾ അവനെ കാണുവാനായി ഗലീലയിൽ വരെ പോയി എന്നത്രേ. അവനെ അവിടെ കണ്ടവർ 500 അധികം പേരുണ്ടായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ടവർ വളരെയാണെന്ന് തെളിയിക്കുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. ഇവരിൽ മിക്കപേരും ഈ ലേഖനം എഴുതുന്ന സമയത്ത്, അതായത് പുനരുദ്ധാനത്തിന് ശേഷം 25 വർഷം കഴിഞ്ഞ് ജീവനോടിരുന്നിരുന്നു. പുതിയ നിയമ വിശുദ്ധന്മാരുടെ മരണത്തെ കാണിക്കുവാൻ നിദ്ര എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എത്ര ആശ്വാസപ്രദമായ ചിന്ത! പൗലോസ് വാദിക്കുന്നത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ട ഇവർ മരിച്ചിട്ട് പുനരുദ്ധാനം ഇല്ലെന്ന് വരുമോ? അടുത്ത രണ്ട് വാക്യങ്ങളിൽ കാണുന്നത് 7-8. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അവൻ യാക്കോബിന് പ്രത്യക്ഷനായി. ഇത് പ്രത്യേകമായുള്ളൊരു പ്രത്യക്ഷത ആയിരുന്നിരിക്കും. വീണ്ടും അപ്പോസ്തലന്മാർ എല്ലാവരും അവനെ കണ്ടു. ഒടുവിലായി പൗലോസ് അവനെ കണ്ടു. അതേ സുഹൃത്തെ, അവനെ നേരിൽ കണ്ട ഒരു വ്യക്തിയുമായി തർക്കിച്ച് ജയിക്കുവാൻ പ്രയാസമാണ്. തനിക്കുണ്ടായ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ അകാല പ്രജ പോലെയുള്ള എന്നാണ് പൗലോസ് സ്വയം പരിചയപ്പെടുത്തുന്നത്. മറ്റുള്ള അപ്പോസ്തലന്മാരുമായി താരതമ്യം ചെയ്ത് പറയുകയാണ്. അവർ കർത്താവിന്റെ ശിഷ്യന്മാരായും പിന്നീട് അപ്പോസ്തലന്മാരായും ശുശ്രൂഷിക്കുമ്പോൾ താൻ സഭയെ ഉപദ്രവിക്കുന്നവനും ക്രിസ്തുവിന്റെ ശത്രുവുമായി നടക്കുകയായിരുന്നു. മറ്റവരെ പോലെ ശിഷ്യത്വത്തിൽ നിന്ന് അപ്പോസ്തലത്വത്തിലേക്ക് ക്രമേണ വരികയല്ല പൗലോസ് ചെയ്തത്. തന്റെ മാറ്റം പെട്ടെന്നായിരുന്നു. സഭയെ ഉപദ്രവിച്ചുകൊണ്ട് സഞ്ചരിച്ച ഒരു ശത്രുവിനാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സമയം തികയാതെ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ അകാല പ്രജ എന്ന് പറയുന്നത്. 9-10 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. പൗലോസ് തന്നെ തന്നെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കുന്നു. ഇവിടെ വളരെ മാന്യമായി പൗലോസ് ഇടപെടുന്നു. പൗലോസ് ഇവിടെ താഴ്മ നടിക്കുകയല്ല, എല്ലാവരും ഒരുപോലെ പറയും പൗലോസ് ഏറ്റവും ഉന്നതനാകുന്നു എന്ന്. നാം ആരും അവനെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയുകയില്ല, പറയുമോ? എന്നാൽ പൗലോസിന്റെ പക്ഷം താൻ സഭയെ ഉപദ്രവിച്ചവനായതിനാൽ ഒരു അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല എന്നത്രേ. അവൻ തന്നെ പാപികളിൽ ഒന്നാമനായി വിളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അപ്പോസ്തലന്മാരിൽ ആരെക്കാളുമേറെ അധ്വാനിച്ചവൻ പൗലോസ് ആകുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ വളരെ താഴ്മയോടെ പൗലോസ് പറയുന്നത്, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നത്രേ. എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പൗലോസ് ഇവിടെ സാക്ഷിക്കുന്നു. 11 വാക്യം, ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. തങ്ങൾ വിശ്വാസികളാകുന്നു എന്ന് തുറന്നു പറയുകയും അതേസമയം തന്നെ സുവിശേഷ യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് വാസ്തവത്തിൽ മടുത്തു. യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ തള്ളിക്കളയുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, സുഹൃത്തെ, താങ്കൾ ഒരു വിശ്വാസി അല്ലെന്ന് മാത്രമല്ല, താങ്കൾ ഒരു ക്രിസ്ത്യാനി എന്ന പേരുപോലും പറയുവാൻ സാധിക്കുന്ന ഒരാളല്ല. അഥവാ അങ്ങനെയാകുന്നു എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ അത് ഏതോ കാര്യസാധ്യത്തിനുള്ള കപടനാടകം മാത്രമാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതെല്ലാം തള്ളിക്കളയുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവ തള്ളിക്കളഞ്ഞതിനു ശേഷം താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ ഒരു അവകാശവുമില്ല. അത് പറഞ്ഞ് മനുഷ്യനെ വെറുതെ വഞ്ചിക്കുക ചെയ്യരുത്. അതെ അതെ, താങ്കൾ ഒരുപക്ഷെ നേതൃസ്ഥാനത്തുള്ള വ്യക്തിയാകും, അതിനുള്ള കുപ്പായവും കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ അടിസ്ഥാന സത്യങ്ങളെ തള്ളിക്കളഞ്ഞ് എങ്ങനെ അവിടെ തുടരുവാൻ സാധിക്കും? ഇവിടെ പറയുന്നത്, ഈ കൊരിന്ത്യർ ഈ സുവിശേഷം കേട്ടപ്പോൾ അവർ വിശ്വസിച്ചു. അവിടെ മുതലാണ് അവർ വിശ്വാസികളെന്ന പദവിയിൽ ആയിത്തീർന്നത്. 12 വാക്യത്തിൽ നാം വായിക്കുന്ന, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? കൊരിന്ത്യരിൽ ചിലർ തങ്ങളുടെ സ്തോയിക്ക പശ്ചാത്തലം വെച്ചും എപ്പിക്കൂര്യ പശ്ചാത്തലം വെച്ചും പ്ലേറ്റോയുടെ ചിന്താഗതിയുടെ പശ്ചാത്തലത്തിലും പുനരുദ്ധാനത്തെ എതിർത്തിരുന്നു. അവർ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ പ്രത്യേകമായി തള്ളിക്കളഞ്ഞു എന്നല്ല, ഒരു പുനരുദ്ധാനത്തിലും അവർ വിശ്വസിച്ചിരുന്നില്ല. ഇവിടെ മുതൽ പൗലോസ് ഒരു നിര എങ്കിൽ എന്ന പ്രയോഗം കൊണ്ടുവരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ. പൗലോസ് വസ്തുതയെ അഭിമുഖീകരിച്ചതാണ്. നമുക്കും ഇന്ന് ധൈര്യത്തോടെ പറയാവുന്നതാണ്, സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാൻ നല്ല ഒരു അടിസ്ഥാനത്തിന്മേൽ തന്നെയാണ്. അതൊരു പാറയാണ്. ആ പാറ ക്രിസ്തു അത്രേ. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുമോ എന്നുള്ള സംശയത്തിൽ അല്ല പൗലോസ് സംസാരിക്കുന്നത്. അവന് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രാധാന്യം കാണിക്കുവാനാണ് ഈ എങ്കിൽ പ്രയോഗം പൗലോസ് ഇവിടെ ചേർത്തിരിക്കുന്നത്. 13 വാക്യത്തിൽ, മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നത്രേ അവൻ പറയുന്നത്. പതിനാലാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പതിനഞ്ചാം വാക്യത്തിൽ, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ അപ്പോസ്തോലന്മാരെല്ലാം തന്നെ കള്ളന്മാർ ആകുന്നു എന്ന് വരും. അതെ, പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ സത്യം വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതലായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ചിന്തിക്കാവുന്നതാണ്. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഉറപ്പിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നതിനായി സ്തോത്രം. അപ്രത്യാശയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു. അങ്ങേ പിൻപറ്റി മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഇതെന്തു ഭാഗ്യമേശുനാഥനോട് ചേർന്ന് ഞാനിതാ, ഇതെന്തു ഭാഗ്യമേശുനാഥനോട് ചേർന്ന് ഞാനിതാ, ഇത്ര ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചു, ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചു. ഇതെന്തു ഭാഗ്യമേശുനാഥനോട് ചേർന്നു ഞാനിതാ. ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ, ശരിക്കു സൽപ്രബോധനങ്ങൾ തന്നു താങ്ങിടുന്നവൻ, തനിക്ക് തുല്യനില്ല ഭൂവിലന്യനിത്ര നല്ലവൻ, തനിക്ക് തുല്യനില്ല ഭൂവിലന്യനിത്ര നല്ലവൻ. ഇതെന്തു ഭാഗ്യമേശുനാഥനോട് ചേർന്ന് ഞാനിതാ. കരുത്തനാമവൻ കരുത്തിനാൽ പിടിച്ചിരിക്കയാ.